إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سحوذرنا الله سبحانه وتعالى سوشيتشكونا جيبكنا من എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അള്ളാഹുവിനെ എല്ലാ നേരവും ഇബാദത്ത് ചെയ്യാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാവും പകലുമെല്ലാം തന്നെ തന്റെ റബ്ബിനുള്ള ഇബാദത്താണ്, അതിലാണ് അവൻ നിർവഹിക്കേണ്ടത്. അങ്ങനെ രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ എല്ലാ നേരത്തും ഒരുപോലെ നമുക്ക് ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില ദിവസങ്ങളിൽ മറ്റു ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയതായി കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹു ഏറെ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു ദിവസത്തിലാണ്, അഥവാ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സഹോദരങ്ങളെ, യൗമുൽ ജുമുഅ എന്നാണ് ഈ ദിവസത്തിന്റെ പേര്. ആ പേരിൽ നിന്ന് തന്നെ ഭാഷയിൽ അതിന്റെ അർത്ഥം ആളുകൾ സമ്മേളിക്കുന്ന ദിവസമെന്നാണ്. അഥവാ ഒരു മഹല്ലിലെ ആ നാട്ടിലെ മുസ്ലിമീങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂടുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെക്കുറിച്ച്, ആ ദീനിലുള്ള ഉത്ബോധനങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കുകയും രണ്ട് റക്കായത്ത് നിസ്കരിച്ച് പിരിയുകയും ചെയ്യുന്ന ഒരു നിർബന്ധ കർമ്മമാണ് ജുമുഅ നിസ്കാരമെന്നുള്ളത്. എന്നാൽ ഈ ദിവസത്തിന് തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങൾ പോലെ നമ്മൾ അവഗണിച്ച് കളയേണ്ടതായ, ശ്രദ്ധ അധികം കൊടുക്കാത്ത ഒരു രീതിയിൽ പാഴാക്കി കളയേണ്ടതായ ഒരു ദിവസമല്ല ഈ ദിവസമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാഴാക്കി കളയുന്ന സമയങ്ങളെല്ലാം തന്നെ അവന് വളരെ വലിയ വിലപിടിപ്പുള്ള സമയങ്ങളാണ് അവൻ പാഴാക്കുന്നത്. എന്നാൽ ഇത്തരം ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകൾ അറിയിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങൾ പാഴാക്കി കളയുക എന്നുള്ളത് വലിയ നഷ്ടമായി തീരും. അതുകൊണ്ട് അത്തരം ദിവസങ്ങളെക്കുറിച്ചും ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ അദബുകളെക്കുറിച്ചുമെല്ലാം പഠിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രവേശിക്കുന്നത് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് മകരിവോടുകൂടിയാണ്. പിന്നീട് വെള്ളിയാഴ്ച ദിവസം മകരിവാകുന്നതുവരെ, സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള സമയങ്ങൾ നമ്മൾ മറ്റു സമയങ്ങൾ പോലെ നമ്മൾ അങ്ങനെ അലസമായി കാണേണ്ട ഒരു സമയമല്ല. കാരണം അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. അവിടുന്ന് പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസം, സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ ദിവസത്തിന് അങ്ങനെ ശ്രേഷ്ഠത ലഭിക്കാനായിട്ടുള്ള ഏതാനും ചില കാരണങ്ങളും അവിടുന്ന് നമ്മോട് പറഞ്ഞു. അവിടുന്ന് പറയുകയാണ്, ഫീഹി ഖുലിഖ ആദം, ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദമിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ആ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ ദിവസത്തിൽ തന്നെയാണ് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതും. വലാ തഖൂമു സാഅത്തു ഇല്ലാ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസവും വെള്ളിയാഴ്ചയാണ്. അങ്ങനെ വലിയ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളോടായി ഇതാ കൽപ്പിക്കുന്നു, ഈ ദിവസം ഒരുമിച്ച് കൂടി ഖുതുബ ശ്രവിക്കുന്നതിനു വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമുഅയിൽ ഇതാ നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ അല്ലാഹുവിലും അന്ത്യദിനത്തിലുമെല്ലാം വിശ്വസിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാഹ്, നിങ്ങളെ നിസ്കാരത്തിനായി നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്ർ, അഥവാ ഇതിന്റെ വിശദീകരണത്തെ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, യൗമുൽ ജുമുഅയിലെ ഖുതുബക്കാണ് ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. ആ ഖുതുബ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ വളരെയധികം തിരക്ക് കൂട്ടിക്കൊണ്ട്, അതിനുവേണ്ടി വളരെയധികം പ്രാധാന്യം കൂട്ടിക്കൊണ്ട് നിങ്ങൾ വേഗം വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഫയൗമുൽ ജുമുഅ യൗമു ഇബാദ, ജുമുഅ ദിവസം എന്ന് പറയുന്നത് ഇബാദത്തിന്റെ ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങൾ പോലെയല്ല, മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ കഴിച്ചു കൂടുന്നത് പോലെയല്ല, പരമാവധി ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹുവ ഫിൽ അയ്യാമിക ശഹ്രി റമളാൻ, അത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ, മാസങ്ങളുടെ കൂട്ടത്തിൽ റമളാനിനുള്ള ശ്രേഷ്ഠത എങ്ങനെയാണോ അതുപോലെയാണ്. നമുക്കറിയാം, 12 മാസങ്ങളിൽ റമളാനിനുള്ള ശ്രേഷ്ഠത മറ്റൊരു മാസത്തിനുമില്ല. അതുപോലെ തന്നെയാണ് ആഴ്ചയിലുള്ള 7 ദിവസങ്ങളിൽ ജുമുഅക്കുള്ള ശ്രേഷ്ഠത എന്ന് അദ്ദേഹം പറയുന്നു. വസാഅത്തുൽ ഇജാബത്തി ഫീ കലൈലത്തുൽ ഖദ്രി ഫീ റമളാൻ, അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, ഒരു പ്രത്യേക മണിക്കൂറുണ്ട്. ആ മണിക്കൂറിൽ അള്ളാഹുവിനോട് എന്ത് ഒരടിമ ദുആ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. ആ സമയം ലൈലത്തുൽ ഖദർ പോലെയാണ്. റമളാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദറിനെ നമുക്കറിയാം, അതിന്റെ ശ്രേഷ്ഠത അറിയാം. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ആ ഒരു സമയം, അത് ലൈലത്തുൽ ഖദർ റമളാനിലുള്ള സ്ഥാനം പോലെയാണ് എന്ന് അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബിൽ പറയുകയാണ്. സഹോദരങ്ങളെ, ആ ദിവസവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ശ്രേഷ്ഠതകളും ആ ദിവസത്തിൽ നമ്മളിൽ സംഭവിച്ചു പോകുന്ന അശ്രദ്ധകളും ഇതെല്ലാം ഓർമ്മപ്പെടുത്തുകയാണെന്ന് ഇൻഷാ അള്ളാ. സഹോദരങ്ങളെ, ആ ദിവസത്തിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആവശ്യമുള്ളപ്പോഴെല്ലാം അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടവനാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല ചില പ്രത്യേക സമയങ്ങളും പ്രത്യേക ദിവസങ്ങളുമെല്ലാം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അന്ന് പ്രാർത്ഥിച്ചാൽ റബ്ബു നമ്മുടെ ഉത്തരം നൽകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ടതായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അറിയിക്കുന്നു, ഫീഹി സാഅത്തുൻ ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി വയസ്അലുല്ലാഹ തആല ഷൈഅൻ ഇല്ലാ അഅതാഹു ഇയാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ആ ദിവസത്തിൽ ഒരു മണിക്കൂറുണ്ട്. ആ മണിക്കൂറിൽ നടിമ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കൊടുക്കാതെയില്ല എന്ന് പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീട് പണ്ഡിതന്മാർ, സഹോദരങ്ങളെ, ഈ ദിവസത്തിലെ ഈ സമയം ഏതാണ്, ഈ മണിക്കൂർ ഏതാണ് എന്ന് ധാരാളമായി ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. കാരണം ഖണ്ഡിതമായി നേർക്കു നേരെ ഒരു മണിക്കൂറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ മറ്റു പല ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി പണ്ഡിതന്മാർ പറയുന്ന ആ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഉത്തരം നൽകുന്ന സമയങ്ങളിൽ ഒന്ന്, ഇമാം ഖതീബ് മിമ്പറിലേക്ക് കയറിയത് മുതൽ മിമ്പറിൽ നിന്നും ഇറങ്ങുന്നത് വരെയുള്ള ഒരു സമയം എന്നാണ്. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത്, സഹോദരങ്ങളെ, അസർ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ആ ദിവസത്തിലെ അവസാനത്തെ മണിക്കൂർ എന്നാണ്. ഇതിനെക്കുറിച്ചാണ് കൂടുതൽ പണ്ഡിതന്മാരും ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണുന്നത്. അതുകൊണ്ട് ജുമാ ദിവസത്തിന് അസറിന് ശേഷമുള്ള സമയം അഥവാ മഗ്രിബിനോടടുത്ത സമയം നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് ആവശ്യമുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ സലഫുകളായ ആളുകൾ, അവരിൽ ചില ആളുകൾ അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർ ധാരാളമായി മസ്ജിദിൽ തന്നെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, എന്തെല്ലാം പ്രയാസത്തിന്റെ നടുവിലാണ് നമ്മളുള്ളത്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട സഹോദരങ്ങളെ ഈ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഈ ദിവസത്തിന്റെ മറ്റു വലിയൊരു പ്രത്യേകതയാണ്, ഇന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എല്ലാ നേരവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം തന്നെയാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ സലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റു ശ്രേഷ്ഠതയും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സലാത്ത് ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു, മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അസ്ലം, ആരെങ്കിലും എന്റെ മേൽ ഒരു തവണ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 സലാത്ത് നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകും ഒരൊറ്റ ഒരു സലാത്ത്. അപ്പോൾ ധാരാളമായി സലാത്ത് ചൊല്ലേണ്ടതായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിൽ പ്രത്യേകം വർദ്ധിപ്പിക്കാൻ അവിടുന്ന് ഇതാ കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു അലയ്യ മിനസ് സലാത്തി ഫീ കുല്ലി യൗമി യൗമിൽ ജുമുഅ, നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് വേണ്ടി ധാരാളമായി സലാത്ത് ചൊല്ലുക എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിലും കാണാം, വെള്ളിയാഴ്ച രാത്രി അഥവാ നമ്മുടെ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷമുള്ള സമയത്തും ധാരാളമായി സലാത്ത് ചൊല്ലേണ്ട സമയമാണ്. എന്നാൽ സഹോദരങ്ങൾ, ഈ സലാത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക മജ്ലിസ് സംഘടിപ്പിക്കുകയോ അതിനൊരാൾ നേതൃത്വം കൊടുത്ത് എല്ലാവരും ഏറ്റുപറയുകയോ അങ്ങനെ ഒരു രീതിയും അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മോട് ധാരാളമായി സലാത്ത് ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവിടത്തേക്ക് സലാത്തുകൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം അവിടത്തേക്കുള്ള സലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ ഇബ്രാഹിം ബിസ്സലാം, ഇതുപോലെയുള്ള സലാത്തുകൾ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതിനും പ്രത്യേക സമയമില്ല, പ്രത്യേക എണ്ണമില്ല, പ്രത്യേകമായി ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ധാരാളമായി ചൊല്ലുക, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളമായി സലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത, വലിയ ബറക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അത് മുഖേന നൽകും. അത് പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു അമലാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. പല ആളുകളും അത് മറന്നുപോയ പോലെയാണ്. പ്രത്യേകിച്ചും ഈ കൊറോണ സാഹചര്യത്തിൽ ഒരുപാട് സമയം ഒരുപാട് കാലങ്ങളിൽ നമ്മുടെ മസ്ജിദുകൾ അടച്ചിരുന്നതിനാൽ ആളുകൾക്ക് ജുമാ ദിവസം പ്രത്യേകമായി ചെയ്യേണ്ട പല അമലുകളും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ശരിയാണ്, നമുക്ക് പല അവസരങ്ങളിൽ മസ്ജിദിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം ദിക്റുകളും ഇത്തരം ദുആകളും എല്ലാം തന്നെ സഹോദരങ്ങളെ, ഇത് മസ്ജിദിലേക്ക് വരണമെന്ന് ഷർത്തുള്ള ഒരു കാര്യമൊന്നല്ല. എപ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ്, എപ്പോഴും നമുക്ക് ഓതാവുന്നതാണ്. മസ്ജിദിലേക്ക് വരാൻ സാധിക്കാത്ത സ്ത്രീകൾക്കും എല്ലാവർക്കും തന്നെ ഈ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠത പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫി യൗമിൽ ജുമുഅ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈന ജുമഅതൈൻ, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ, ആ ജുമയും അടുത്ത ജുമയും തമ്മിൽ ആ രണ്ട് ജുമകൾക്കിടയിൽ എത്രയും പ്രകാശം അവനുണ്ടോ, എത്ര പ്രകാശങ്ങൾ ആ ജുമക്കിടയിൽ ആ രണ്ട് ജുമക്കിടയിലുണ്ടോ അതെല്ലാം അവന് ലഭിക്കുമെന്നാണ്. ഒരുപാട് ശ്രേഷ്ഠത ലഭിക്കുന്ന കാര്യമാണ് ജുമാ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ജുമാ ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെയുള്ള ഇബാദത്തുകൾ ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജുമാ ദിവസം നമ്മൾ പ്രത്യേകമായി പാഴാക്കാതെ നമ്മൾ അനുഷ്ഠിച്ചു പോരേണ്ട മറ്റൊരു കാര്യമാണ് ജുമാ ദിവസത്തിലെ സുബ്ഹ് നിസ്കാരം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും ശ്രേഷ്ഠമായി നമ്മോട് പറയപ്പെട്ടത് ജുമാ ദിവസത്തിലെ ഫജ്ർ നിസ്കാരത്തിനെ കുറിച്ചാണ്. അവിടുന്ന് പറഞ്ഞു, അഫ്ളു സ്വലവാത്തി ഇന്ദല്ലാഹി സ്വലാത്തുൽ ഫജ്രി യൗമൽ ജുമുഅ മഅൽ ജമാഅ. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ ഏതാണ്? ജുമാ ദിവസത്തിലെ ഫജ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളതാണ്. വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണത്. പലപ്പോഴും പല ആളുകൾക്കും, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പാഴാക്കിക്കളയുന്ന ഒരു സമയമാണിത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളിയാഴ്ച ലീവാണ്. വെള്ളിയാഴ്ച ലീവാണ്. നമ്മുടെ നാടുകളിലും ഇപ്പോൾ പല ദിവസങ്ങളിലും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ലീവായത് കാരണത്താൽ തലേന്ന് രാത്രി വളരെ വൈകിയുറങ്ങും. ധാരാളം വൈകിയുറങ്ങിക്കൊണ്ട് പിന്നീട് ഫജ്ർ എണീക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ ഫജ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നില്ല. ചില ആളുകൾ ഊട്ടും നിസ്കരിക്കും, ചില ആളുകൾ വളരെ വൈകി കലായി നിസ്കരിക്കും. സഹോദരങ്ങളെ, വലിയ കുറ്റകരവുമാണ്, അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജമാഅത്തുമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠത നൽകിയ ജമാഅത്ത് സുബഹി നമസ്കാരം അഥവാ വെള്ളിയാഴ്ച ദിവസത്തിലുള്ള സുബഹി നമസ്കാരമാണ്. അന്നേ ദിവസവും ഒരു പ്രത്യേക സുന്നത്ത് ആ നിസ്കാരത്തിലുണ്ട്. ആ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സജദ പാരായണം ചെയ്യാനും, അതുപോലെ തന്നെ രണ്ടാമത്തെ റക്കായത്തിന് ശേഷം സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യാനും സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതും ഒരു ഖേദകരമായ കാര്യമാണ്, പലപ്പോഴും അതൊന്നും ഓതാൻ അറിയുന്ന ആളുകൾ മഹല്ലിലില്ല. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇമാം അത് ഓതുകയാണെങ്കിൽ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ തടയപ്പെടുകയാണ്, അത് ചുരുക്കി ഓതാൻ പറയുകയാണ്. സഹോദരങ്ങൾ, അങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് അത് പൂർണ്ണമായി തന്നെ ഓതണം. ആ ഒരു ദിവസത്തിൽ വളരെ ദൈർഘ്യമായി തന്നെ ഫജ്ർ നിസ്കരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് സുന്നത്താക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ വെള്ളിയാഴ്ചയുള്ള മറ്റൊരു ശ്രേഷ്ഠത, മറ്റൊരു സുന്നത്തായി നമുക്ക് പാലിക്കേണ്ട കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക. അവിടുന്ന് പറഞ്ഞു, ഇദാ ജാഅ അഹദുക്കുമുൽ ജുമുഅ ഫലിയഗ്തസിൽ, നിങ്ങൾക്ക് ജുമുഅ ദിവസം വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കുക. പ്രത്യേകം സുന്നത്തായിട്ടുള്ള ജനാബത്ത് കുളിക്കുന്നത് പോലെയുള്ള കുളി ഈ ദിവസം കുളിക്കുക. സഹോദരങ്ങളെ, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ രാവിലെ എങ്ങനെയെങ്കിലും യാതൊരു ഓർമ്മയും ചിന്തയും ഇല്ലാതെ കുളിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ ദിവസത്തിലുള്ള ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിയത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം നേടാൻ സാധിക്കും. നമ്മൾ മറ്റു ദിവസങ്ങളിലും കുളിക്കാറുണ്ട്, പൊതുവെ കുളിക്കുന്നവരാണ് നാം. പക്ഷെ വെള്ളിയാഴ്ച കുളിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി ഒന്ന് മനസ്സിൽ കരുതുക, ഇത് ജുമാ ദിവസമാണ്. ഈ ജുമാ ദിവസം കുളിക്കുക എന്നുള്ളത് എന്റെ റസൂലിന്റെ കൽപ്പന നിർവഹിക്കലാണ്. അതുകൊണ്ട് ഈ ദിവസം കുളിക്കുന്നതിന് എനിക്ക് ശ്രേഷ്ഠതയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുളിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അങ്ങനെ ജുമാ ദിവസം കുളിച്ചുകൊണ്ട് നല്ല ശുദ്ധിയായിക്കൊണ്ട് നല്ല അത്തർ പുരട്ടിക്കൊണ്ട് മസ്ജിദിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ, ഒരു ജുമുഅ ദിവസം ഒരുവൻ കുളിക്കുന്നില്ല. വയതതഹറു മസ്തതഅ മിൻ തുഹുർ, അതുപോലെ തന്നെ അവൻ അത് മുഖേന പരമാവധി ശുദ്ധി വരുത്തി, അവൻ ശരീരത്തിൽ ശുദ്ധി വരുത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പരമാവധി അവൻ ശുദ്ധി വരുത്തുകയും ചെയ്തു. വയദ്ദഹിനു മിൻ ദുഹ്നിഹി, അവന്റെ ഊതിൽ നിന്നും അവന്റെ അത്തറിൽ നിന്നും അവൻ പുരട്ടുകയും ചെയ്തു. അതിനുശേഷം അവൻ ചെയ്യുന്നത് പല യുഫരിഖു ബൈന ഇസ്നൈൻ, മസ്ജിദിലേക്ക് വന്നതിന് ശേഷം രണ്ടാളുകളെ വേർപിരിച്ചുകൊണ്ട് അതിന്റെ ഇടയിലേക്ക് കൂടി കയറുന്നില്ല. അത് വിലക്കപ്പെട്ട കാര്യമാണ്. രണ്ടാളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വന്ന് അതിന്റെ കാലിട്ടപ്പുറത്തേക്ക് പോകുക എന്നുള്ളത്, കിട്ടിയ സ്ഥലത്ത് മുമ്പിലായി നമ്മൾ ഇരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആദ്യം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുമ്പിലേക്ക് കയറിയിരിക്കുക എന്നുള്ളത്, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ യൻസിതു ഇദാ തകല്ലമൽ ഇമാം, ഇമാം സംസാരിക്കുന്ന, ഇമാം ഖുതുബ പറയുന്ന സമയത്ത് അവൻ യാതൊരു സംസാരത്തിനും ഏർപ്പെടാതെ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ, ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമഅത്തിൽ ഉഖ്രാ, ആ ജുമഅയും അടുത്ത ജുമഅയും വരെയുള്ള സമയങ്ങളിൽ അവന് സംഭവിച്ചേക്കാകുന്ന ചെറു പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വരിക. നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഇന്ന് ജുമാ ദിവസമാണ്, ഇന്ന് കുളിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല ശുദ്ധിയോടുകൂടി നല്ല സുഗന്ധം പുരട്ടിക്കൊണ്ട് നല്ല വസ്ത്രത്തിൽ വരിക എന്നുള്ളതെല്ലാം സുന്നത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ വരിക. ഏറ്റവും അഫ്വലായിട്ടുള്ള സഹോദരങ്ങളെ, ജുമാക്ക് പുറപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പായി കുളിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ ജുമാക്ക് പുറപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പായി കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നാം നേരത്തെ പുറപ്പെടേണ്ടതുണ്ട്. പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണത്, ജുമാ ദിവസം പള്ളിയിൽ നേരത്തെ എത്തുക എന്നുള്ളത്. ആളുകളോട് നേരത്തെ എത്തുക എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അവർ കരുതുന്നത് അവർ ജുമാ ബാങ്കിന്റെ തൊട്ടു മുമ്പെങ്കിലും എത്തുക എന്നുള്ളതാണ്, അതല്ല സൂചിപ്പിച്ചത്. നമ്മുടെ സഹാബികൾ അങ്ങനെ ആയിരുന്നില്ല. ജുമാഅയുടെ ആദ്യത്തെ മണിക്കൂർ എന്നറിയപ്പെടുന്നത് സഹോദരങ്ങളെ, ഫജറിന് ശേഷമുള്ള ഇസ്റാഖ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മണിക്കൂറാണ് ജുമഅയുടെ ആദ്യത്തെ മണിക്കൂറായി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നമുക്ക് പറഞ്ഞു തരികയാണ്, മൻ ഇഗ്തസല യൗമൽ ജുമഅ, ആരെങ്കിലും ജുമഅ ദിവസം കുളിച്ചു, ഗസ്ലൽ ജനാബ, ജനാബത്ത് കുളിക്കുന്നത് പോലെ, സുമ്മ റാഹ ഫകഅന്നമാ ഖറബ ബദനഹ, പിന്നീട് അവൻ ആദ്യത്തെ മണിക്കൂർ ആ മണിക്കൂറിൽ അവൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു ഒട്ടകത്തിനെ അറുത്ത് ദാനം ചെയ്തതിനുള്ള കൂലി അവന് ലഭിക്കും. ആരെങ്കിലും അതിന്റെ രണ്ടാമത്തെ മണിക്കൂറിൽ ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവനൊരു പശുവിനെ അറുത്തതിനുള്ള കൂലി അവന് ലഭിക്കുകയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി സാലിത ഫകഅന്നമാ ഖറബ ഖംഷൻ അഖ്റൻ, ആരെങ്കിലും മൂന്നാമത്തെ മണിക്കൂറിലാണ് ജുമഅക്ക് തന്നെങ്കിൽ നല്ല കൊമ്പുള്ള നല്ല വിലപിടിപ്പുള്ള ഒരു ആടിനെ അറുത്തതിനുള്ള കൂലിയാണ് അവൻ ലഭിക്കുന്നത്. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ ഫകഅന്നമാ ഖറബ ദജാജ, ആരെങ്കിലും അതിന്റെ നാലാമത്തെ മണിക്കൂറിലാണ് എത്തുന്നതെങ്കിൽ അവനൊരു കോഴിയെ അറുത്ത് ദാനം ചെയ്തതിനുള്ള കൂലിയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി ഖാമിസ ഫകഅന്നമാ ഖറബ ബൈള, ആരെങ്കിലും അതിന്റെ അഞ്ചാമത്തെ മണിക്കൂറിലാണ് എത്തുന്നതെങ്കിൽ അവനൊരു മുട്ട ദാനം ചെയ്തതിനുള്ള കൂലിയാണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ ഖറജൽ ഇമാമു ഹവറത്തിൽ മലായിക്കത്തു യസ്തമിഉന ദിക്ർ, പിന്നീട് ഇമാം ആഗതമായി കഴിഞ്ഞാൽ മലായിക്കത്തുകളെല്ലാം തന്നെ അവരെല്ലാം തന്നെ നേരത്തെ വന്നുകൊണ്ടിരുന്നു കൊണ്ട് ഇമാമിന്റെ ഖുതുബ കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകുകയാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ മണിക്കൂറുകളിൽ എത്തുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. ആദ്യത്തെ മണിക്കൂറുകളിൽ എത്തുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഏറെ തീരെ കാണാനില്ല എന്ന് തന്നെ തോന്നുന്ന ഒരു സുന്നത്താണിത്. എന്നാൽ നമ്മുടെ സഹാബികൾ, നമ്മുടെ സലഫുകൾ, ആ സലഫുകളായ ആളുകൾ അവരുടെ ജുമഅ ദിവസത്തിൽ ആ ഫജർ കഴിഞ്ഞാൽ റോഡിൽ തിരക്കാകുമെന്നാണ്. ആളുകൾ ജുമഅക്ക് വേണ്ടി നേരത്തെ പുറപ്പെടും. കാരണം ഈ ദിവസത്തിൽ ജുമഅ വരെ ഇമാം എത്തുന്നത് വരെയുള്ള സമയത്ത് അവർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും സലാത്ത് ചൊല്ലിക്കൊണ്ടും അങ്ങനെ ദിക്റുകളിലും ദുആകളിലുമായി അവരങ്ങനെ കഴിച്ചുകൂട്ടുമെന്നാണ് ഹദീസുകളിലും അതുപോലെ തന്നെയുള്ള മറ്റു ചരിത്രങ്ങളിലും എല്ലാം തന്നെ കാണുന്നത്. സഹോദരങ്ങളെ, അതിലും ഖേദകരമാണ് ചില ആളുകൾ വളരെയധികം ലേറ്റായിക്കൊണ്ട് അവസാനം ഇമാം ജമാഅത്ത് നിസ്കാരത്തിന് കൈകെട്ടുന്ന സമയത്തായിരിക്കും വരുന്നത്. എന്നാൽ ജുമഅ ദിവസത്തിന്റെ കൂലി നമുക്ക് ലഭിക്കണോ സഹോദരങ്ങളെ, ഇമാമു മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഈ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാന യൗമുൽ ജുമഅത്തി കാന അലാ കുല്ലി ബാബി മിൻ അബ്വാബിൽ മലായിക യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ. ജുമഅ ദിവസം മസ്ജിദിന്റെ എല്ലാ വാതിലുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾ ആദ്യം വരുന്ന ആളുകളെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേര് ആ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫഇദാ ജലസൽ ഇമാമു തൗസുഹു വ ജാഉ യസ്തമിഉന ദിക്ർ, ഇമാമ് വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകൾ അത് എഴുതി നിർത്തുകയാണ്. മലക്കുകൾ പിന്നീട് എഴുതുന്നില്ല. പിന്നീട് വരുന്ന ആളുകളെ കുറിച്ച് മലക്കുകൾ എഴുതുന്നില്ല. അവരുടെ പ്രതിഫലം കുറഞ്ഞു പോകുകയാണ്. ജുമഅക്ക് എത്തി എന്നുള്ളതിനുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെയധികം നേരത്തെ തന്നെ ജുമഅക്ക് എത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട് കാണുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അത് നേരത്തെ പോകാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ജോലി സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വൈകിപ്പോകുമോ? വൈകിപ്പോയി കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടുകയില്ല. ഇന്റർവ്യൂവിന് വൈകി എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ റിജക്റ്റ് ആയി പോകും എന്നെല്ലാം തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ നേരത്തെ പോകും. അഥവാ നമുക്ക് ഏതൊരു കാര്യത്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകുന്നത് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ നേരത്തെ പോകും. പക്ഷേ നമ്മളിൽ അധികം ആളുകളുടെ ഹൃദയങ്ങളിലും ഈ ജുമാ ദിവസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠതകൾ ഈ ആദ്യമെത്തുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ അറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ അശ്രദ്ധയിലായതുകൊണ്ടും പല ആളുകളും വളരെ വൈകി എത്തുന്നത് കാണുന്നു. സഹോദരങ്ങൾ, നമ്മൾ തിരുത്തുക. നമ്മൾ തിരുത്തേണ്ടതായ ജുമാ ദിവസം സംഭവിക്കുന്ന തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റാണ് വൈകിക്കൊണ്ട് ജുമാക്ക് എത്താൻ വൈകിക്കൊണ്ട് ജുമാക്ക് എത്തുക എന്നുള്ളത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ശേഷം മസ്ജിദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സുന്നത്തുള്ളത് സഹോദരങ്ങളെ, എപ്പോഴും മസ്ജിദിലെത്തിയാലുള്ള സുന്നത്ത് പോലെ തന്നെ തഹിയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. തഹിയത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഇമാം ഖുത്ബ പറയുന്ന സമയത്തായാൽ പോലും ചെയ്യേണ്ടതായ ഒരു സുന്നത്താണ്. ഇമാം ഖുത്ബ പറയുന്ന സമയത്തായാൽ പോലും ചെയ്യേണ്ട ഒരു സുന്നത്താണ്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്ന ഇടയിൽ ഒരാൾ കയറി വരികയുണ്ടായി. അദ്ദേഹം കയറി വന്ന ഉടനെ നേരെ മസ്ജിദിലിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ നിസ്കരിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ട് റക്അത്ത് ഖും ഫർക, നീ എഴുന്നേൽക്കുക, നീ നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ജുമാ ദിവസം എത്തുന്ന ആളുകൾ സുന്നത്ത് നിസ്കരിക്കുക, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശേഷം ഖുത്ബ വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കേണ്ടതുണ്ട്. ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് ജുമാ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല. പല ആളുകൾക്കും ഖുത്ബ പറയുന്ന സമയത്ത് ഒരുപക്ഷെ കണ്ടേക്കാം അവർ തൊട്ടടുത്ത ആളുകളോട് എന്തെങ്കിലും സംസാരിക്കുന്നത് കാണാം. ചില ആളുകൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ തൊട്ടു നോക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഇത് വളരെയധികം വിലക്കപ്പെട്ട കാര്യമാണ്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമഅ അൻസിത് വൽ ഇമാമു യഖ്തു ഫഖദ് ലഖൽത. നീ ജുമാ ദിവസം ഇമാമ ഖുത്ബ പറയുന്ന സമയത്ത് തൊട്ടടുത്തവൻ സംസാരിച്ചു, അവനോട് നീ പറയുകയാണ് നീ മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നീയും മിണ്ടി, നീയും മോശം പ്രവർത്തിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം അതുപോലും വിലക്കപ്പെട്ടതാണ്. ഒരാൾ സംസാരിക്കുന്നത് കണ്ടാൽ നമുക്ക് അവനോട് ആംഗ്യത്തിൽ മാത്രമേ അവനോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റുകയുള്ളൂ, സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ മറ്റ് സംസാരത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ജുമുഅ ദിവസം സംസാരിക്കാതെ ശ്രദ്ധയോടുകൂടി ഖുതുബ കേൾക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, അത്യാവശ്യത്തിന് വേണ്ടി ഒരാൾക്ക് ആ മസ്ജിദിൽ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കാൻ പോകുന്നതിന് തെറ്റില്ല. എന്നാൽ യാതൊരു ആവശ്യവുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ അശ്രദ്ധമായിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളത് ജുമുഅ ദിവസം നമ്മൾ ഒഴിവാക്കേണ്ടതായ കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മസ്ജിദിലേക്ക് വരുന്ന ആളുകൾക്ക് സലാം പറയാനോ, അതുപോലെ തന്നെ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ യർഹമുക്കുള്ളാ എന്ന് പറയാനോ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ടത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജുമുഅ ദിവസം സുന്നത്ത് നിസ്കരിക്കുക, ജുമുഅ ദിവസം ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഇമാം മിമ്പറിൽ എത്തുന്നതുവരെ ഒരാൾക്ക് ഇഷ്ടമുള്ള അത്രയും സുന്നത്തുകൾ ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ജുമുഅ ദിവസം മറ്റ് ഫർള് നിസ്കാരത്തിലേതുപോലെ റവാത്തിബ് സുന്നത്തുകൾ ഒന്നും തന്നെ ഇല്ല. ജുമുഅക്ക് മുമ്പ് റവാത്തിബ് സുന്നത്ത് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഒരാൾക്ക് ഇമാം മിമ്പറിലേക്ക് കയറുന്നതുവരെ അവന് ഇഷ്ടമുള്ള അത്രയും ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അവന് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികളിൽ, സഹാബികളുടെ പ്രവൃത്തികളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജുമുഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ദിക്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. രണ്ട് റക്അത്ത് അല്ലെങ്കിൽ മറ്റു റിവായത്തുകളിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് ശേഷം നാല് റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അവിടുന്ന് മസ്ജിദിലായിരിക്കുന്ന സമയത്താണ് നാല് റക്അത്ത് നിസ്കരിച്ചത്, അവിടെ വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ട് റക്അത്തായിട്ടാണ് നിസ്കരിച്ചത്. എന്നാൽ ചില പണ്ഡിതന്മാർ രണ്ടും നമുക്ക് അനുവദനീയമാണ്, ഒരാൾക്ക് മസ്ജിദിൽ നിന്നും രണ്ട് റക്അത്തോ അല്ലെങ്കിൽ നാല് റക്അത്തോ സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ജുമുഅ ദിവസവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വളരെ ശ്രേഷ്ഠതയേറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലി ولكم ولجميع المسلمين من كل ذنب فاستغفروا انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه وسلم. സഹോദരങ്ങളെ, ജുമാ ദിവസത്തിൽ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട ഏതാനും ചില സുന്നത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയും ധാരാളം സുന്നത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വല്ല ഗ്രന്ഥങ്ങളോ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കണം. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം വളരെ കുറവാണ്. എത്ര ജുമുഅകൾ ഇനിയും നമ്മൾക്ക് കൂടാൻ സാധിക്കുമെന്ന് നമുക്കൊരിക്കലും അറിയുകയില്ല. ഈ ദിവസങ്ങളിൽ ധാരാളം അമലുകൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിരിക്കും. നമ്മുടെ മീസാൻ തൂങ്ങാനുള്ള കാരണമായി തീരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുവല്ലോ, വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറ യറ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം അത്രയും ഖൈർ നൽകുകയാണെങ്കിൽ, ഖൈർ ചെയ്യുകയാണെങ്കിൽ അതവൻ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ധാരാളം ശ്രേഷ്ഠതയേറിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞുകൂടാ. നമ്മളത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സഹോദരങ്ങളെ, ജുമുഅ ദിവസം പ്രധാനമായും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഏതാനും ചില തെറ്റുകളാണ്. പല തെറ്റുകളും ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതിനാലാണ്. അതുകൊണ്ട് ആ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ശരിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഒന്നാമതായി സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് കച്ചവടത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഹറാമായിട്ടുള്ളതാണ്. ആ കച്ചവടം അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം ബാത്തിലാണ്. അവൻ ആ പൈസ തിരിച്ചു കൊടുക്കുകയും സാധനം തിരിച്ചു വാങ്ങുകയും ചെയ്യേണ്ടതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ ജുമുഅക്ക് വേണ്ടി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് കച്ചവടം ചെയ്യാൻ പറ്റുകയില്ല എന്ന് വളരെ ഗണ്യതമായി കാണാൻ സാധിക്കും. എന്നാൽ വളരെ ഖേദകരമാണ് നമ്മൾ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തൊക്കെ കണ്ടത്. ആളുകൾക്ക് മസ്ജിദിലേക്ക് വരാൻ പല തടസ്സങ്ങളും പറയുന്നുണ്ട്, പക്ഷെ കച്ചവടം ചെയ്യുകയാണ്. അവരുടെ കച്ചവട ഷോപ്പിന് മുമ്പിലാകട്ടെ ആളുകൾ തിങ്ങിക്കൂടുകയാണ്. യാതൊരു സോഷ്യൽ ഡിസ്റ്റൻസോ ഈ പറയപ്പെട്ട ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. അവർ യഥേഷ്ടം കച്ചവടം ചെയ്യുകയാണ്. എന്തേ മസ്ജിദിൽ വരാത്തത്? അവൻ കാരണം പറയുകയാണ്, മസ്ജിദിൽ പോകാൻ പറ്റൂല, കൊറോണ അല്ലേ. പക്ഷേ കച്ചവടം ചെയ്യുകയാണ് സഹോദരങ്ങളെ. ധാരാളം ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട്, അത് ഏത് സമയത്താകട്ടെ, വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നീട് കച്ചവടം ചെയ്യുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. ആ വരുമാനം ഹറാമായി തീരും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജുമുഅ യാതൊരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ പാപമാണ്. ജുമുഅ യാതൊരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ശിക്ഷയായിട്ടാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകൾ ഉപേക്ഷിക്കുന്നത് അവർ ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയങ്ങളിൽ സീൽ വെക്കും, പിന്നീട് അവർ അശ്രദ്ധാലുക്കളിൽ ഉൾപ്പെട്ടു പോകും, അവർക്കാകെ ഗഫ്ലത്ത് സംഭവിച്ചു പോകും. ഖുർആൻ ഓതിയാൽ അവർക്ക് യാതൊരു ശ്രദ്ധയും ലഭിക്കുകയില്ല, അവരോട് എന്തെങ്കിലും നന്മ കൽപ്പിക്കപ്പെട്ടാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, അവരുടെ ഹൃദയം അശ്രദ്ധയിൽ പെട്ടുപോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വലിയ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ നാം പറയുന്നത്, എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട്, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് ജുമുഅ നിർത്തിവെച്ച സംഭവത്തെക്കുറിച്ചല്ല. എന്നാൽ യാതൊരു കാരണവുമില്ലാതെ തന്നെ ജുമുഅക്ക് വരാതെ അശ്രദ്ധയെ കൈന്നുകൊള്ളുന്ന ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജുമുഅ ദിവസം കൃത്യമായ നീയത്തില്ലാതെ പുറപ്പെടുക എന്നുള്ളത് ഒരുപാട് നാം നേരത്തെ പറയപ്പെട്ട ശ്രേഷ്ഠതകൾ ഇല്ലാതെ പോകാൻ കാരണമാകും. അതുകൊണ്ട് ജുമുഅ ദിവസത്തിൽ ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായ നീയത്ത് വെക്കുക. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. സഹോദരങ്ങളെ, വളരെ ഖേദകരമായി, ഒരുപക്ഷെ ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ജുമുഅ ദിവസം ആളുകൾ പലപ്പോഴും നല്ല വൃത്തിയിൽ പോകുക എന്നുള്ള ഉദ്ദേശത്തിൽ അവർ അവരുടെ താടി പഠിച്ചു കളയുന്നത് കാണാൻ സാധിക്കും. അതൊക്കൊരു പക്ഷെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല മനഃപൂർവ്വം ധിക്കരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അല്ല, അവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. എങ്കിൽ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കടുത്ത ഭാഷയിൽ അവർ നമ്മോട് പറഞ്ഞിരിക്കുന്നു, ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ ബഹുദൈവാരാധകരുമായി എതിരാവുക, വഫ്ഫിറുൽ ലിഹാ, നിങ്ങൾ താടി നിർബന്ധമായി വളർത്തുക, വഅഹ്ഫു ശവാരിബ്, നിങ്ങളുടെ മീശ വെട്ടിച്ചിരിക്കുക. ഒരുപക്ഷെ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ തോന്നും ജുമുഅ ദിവസത്തിലുള്ള എന്തോ സുന്നത്താണെന്ന്, ജുമുഅ ദിവസത്തിൽ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെട്ട എന്തോ ഒരു സുന്നത്താണെന്ന് തോന്നിപ്പോകും. സഹോദരങ്ങളെ, അങ്ങനെയൊന്നുമില്ല. മറിച്ച് താടിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് വിട്ടുകളയുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ജുമുഅക്ക് വരുന്ന ആളുകൾ. ഇതും ഞാൻ പറയട്ടെ, പലപ്പോഴും നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. അതിൽ ജുമുഅക്ക് വന്നു കഴിഞ്ഞാൽ മസ്ജിദിന്റെ ആദ്യത്തെ സഫുകൾ നമ്മൾ പിടിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ യാതൊരു കാരണവുമില്ലാതെ നമ്മൾ പിറകിലോട്ട് പോയി ഇരിക്കാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിലക്കിയിട്ടുള്ളതാണ്, ഒരാൾ ആദ്യത്തെ സഫ് ഒഴിവാക്കും, പിന്നീട് അവൻ പിറകിലെ സഫാകും, പിന്നീട് അവൻ നമസ്കാരത്തിൽ തന്നെ വരാത്ത അവസ്ഥയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ദുആ ചെയ്യുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൾ ഉയർത്തുക എന്നുള്ളത് വെള്ളിയാഴ്ച ഖുതുബയിൽ സഹോദരങ്ങളെ സുന്നത്തായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ അങ്ങനെ കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടില്ല, മറിച്ച് അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, അവിടുന്ന് വിരൽ ഇങ്ങനെ ഉയർത്തുക മാത്രമായിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരിക്കൽ ഉമാറത്ത് ബിൻ ഉഖൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്നഹു റആ ബിശ്ര ബിൻ മർവാൻ അലൽ മിംബർ, ബിശ്ർ ബിൻ മർവാൻ എന്ന ഒരു ഭരണാധികാരി മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്നത് അദ്ദേഹം കണ്ടു. റാഫിഅൻ യദൈ, അദ്ദേഹം ദുആ ചെയ്യുകയാണ്, അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഈ സഹാബി പറഞ്ഞു, ഖബ്ബഹല്ലാഹു ഹാതൈനി യദൈ, ഈ രണ്ട് കൈകൾ അല്ലാഹു വികൃതമാക്കട്ടെ. സഹോദരങ്ങളെ, അറബികളുടെ ഇത്തരം പ്രയോഗങ്ങൾ അതിൽ അർത്ഥം ഉദ്ദേശിക്കുന്നില്ല എങ്കിലും അവരത് അത്രയും നീചമായ പ്രവൃത്തിയാകുമ്പോഴാണ്, സുന്നത്തിനെതിരാകുമ്പോൾ പറയുന്ന ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം പറയുന്നു, സഹാബി പറയുകയാണ്, ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസീദു അൻ യഖൂല ബിയദിഹി ഹാകദ വ അശാര ബിഇസ്ബിഹി അൽമുസബ്ബഹ. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും കൈ ഉയർത്തിയിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. ആ സമയത്ത് ഇമാം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ആ സമയത്ത് മഅ്മൂമീങ്ങൾക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. അതല്ലാത്ത സമയത്ത് സഹോദരങ്ങളെ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമല്ല. ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം അപ്രകാരം തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ സഹാബിയുടെ അസർ ഉദ്ധരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കും, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് ജുമുഅ ദിവസം സുന്നത്തായ കാര്യമല്ല. അതുപോലെ തന്നെ ഉച്ചത്തിൽ ആമീൻ പറയുക എന്നുള്ളതും സുന്നത്തായ കാര്യമല്ല. മറിച്ച് ഇമാൻ പറയുന്ന ദുആക്ക് പതുക്കെയാണ് നമ്മൾ ഉത്തരം പതുക്കെയാണ് ആമീൻ പറയേണ്ടത്, ഉച്ചത്തിൽ പറയേണ്ടതില്ല. കൂട്ടമായി മസ്ജിദിൽ മുഴങ്ങുന്ന രീതിയിൽ ആമീൻ എന്ന് പറയുന്നത് ഖുത്ബയിൽ സഹോദരങ്ങളെ സുന്നത്തായ കാര്യമല്ല. അതുപോലെ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് കേൾക്കുന്ന സമയത്തും നമ്മൾ വളരെ പതുക്കെ മാത്രമാണ് ഈ ഖുത്ബയുടെ സമയത്ത് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനിയും നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് റബ്ബു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാജ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك وعدا الدين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك وعدا الدين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم انا نسالك الجنه وما يقرب اليها من قول او عمل. اللهم انا نسالك الجنه وما يقرب اليها من قول او عمل. اللهم انا نسالك الجنه وما يقرب إليها من قول أو عمل. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.